പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും തിരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്തുതി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണയെന്ന വിശ്വരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരെയണമേ. നിന്റെ ദുരവിഷം സ്രോതിലായ പുരഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യശക്തിയും മോത്തു നേക്കുന്നതിനുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദരസലമായ നമ്മുടെ കർത്താവായ യേശുവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാവർത്തം അറിയമേ, ഇതും ബ്രാൻഡിയമ്മേ. പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിന്റെ എന്തും പ്രാരണമേ അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, ബാർക്കു മുറ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി കർത്താവേ, രാത്രികാലം ഞങ്ങളെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഓർത്തിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവസ്ഥാനത്തിനും കൂടെ ഇരുന്ന് വഴി നടത്തിയല്ലോ. പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്നു മുതൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായി സഭയൊന്നാകെ കൊണ്ടാടുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകണം. കർത്താവിന്റെ ശിഷ്യന്മാർ മാളികയിൽ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർപ്പിനെന്നുള്ള കൽപ്പന പ്രകാരം കാത്തിരുന്നതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്നേഹത്തിലോ നീ ജീവിതത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ. നീ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഏറെ ദിവസങ്ങൾക്ക് ശേഷം, രണ്ടു മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കൂടി വരുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവങ്ങൾ ലഭ്യമാകുന്ന ദിവസങ്ങളാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. ഇന്ന് മുതൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ ആരംഭിക്കുകയാണല്ലോ. തുടർന്നുള്ള 10 ദിവസം, നമ്മൾ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷമുള്ള 10 ദിവസം ശിഷ്യന്മാരോട് കർത്താവിന്റെ കൽപ്പന പ്രകാരം ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം അവര് കർത്താവിന്റെ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുകയും പെന്തക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തത് വീണ്ടും നമ്മൾ അനുസ്മരിക്കുന്നു. അത് അനുസ്മരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്നതായ ഒരു കാര്യം, നമ്മൾ ഇനി പുതിയതായിട്ട് പരിശുദ്ധാത്മാവിനെ ഓരോ വർഷവും നമ്മൾ സ്വീകരിക്കുകയല്ല, പിന്നെയോ ഈ സംഭവം നമ്മൾ ഓർക്കുന്നതിനോടൊപ്പം തന്നെ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ട് അന്ന് ശിഷ്യന്മാർ കാത്തിരുന്നതിനെ നമ്മൾ ആചരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും വിട്ടുമാറാത്ത പരിശുദ്ധാത്മാവ് വിശുദ്ധ മോറോനഭിഷേകത്തിലൂടെ, വിശുദ്ധ മാമോദീസയിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം. ഈ തീക്കനൽ പലപ്പോഴും ചാരം മൂടിക്കിടക്കുമല്ലോ, അതൊന്ന് ഊതി ജ്വലിപ്പിക്കുക. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ അത് ശക്തിപ്പെടുത്തണം, ഊതി ജ്വലിപ്പിക്കണം. ജ്വലനം നമ്മളുടെ ഉള്ളിലുണ്ടാകണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അത് കനലായിട്ട് നിൽക്കുകയായിരുന്നു, അത് ചാരം മൂടിയിരിക്കുന്നു. ഇനിയും അത് ചാരം മൂടി അനങ്ങാതിരുന്നാൽ അത് കരിക്കട്ടയായിപ്പോവും. അതുകൊണ്ട് അല്ലെങ്കിൽ നിശേഷം ഇല്ലാതായി ചാരമായിട്ട് പോവും. അതുകൊണ്ട് നമ്മൾ അതിനെ ഊതി ജ്വലിപ്പിക്കുന്ന ജ്വലന പ്രക്രിയയാണ് കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ നടക്കുന്നതെന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിലേക്കാണ് മറ്റു പലരുടെയും ഉന്നം. രോഗശാന്തിക്കുള്ള വരം, പ്രസംഗിപ്പാനുള്ള വരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ വരങ്ങൾ, പ്രവചന വരം, കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുള്ള വരം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വരങ്ങൾക്ക് വേണ്ടിയാ പലപ്പോഴും ആധുനിക ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെയുള്ള വരങ്ങളിൽ ഊന്നുന്നതിനേക്കാൾ ഉപരി ഫലങ്ങളിൽ, ആത്മാവിന്റെ ഫലങ്ങളിൽ ഊന്നുവാനായിട്ടാ യേശു ക്രിസ്തു പഠിപ്പിച്ചത് മുഴുവൻ. കർത്താവിന്റെ ജീവിതം മുഴുവൻ ഗലാത്യലേഖനം 5:22 നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവിന്റെ ഫലമോ സ്നേഹം, ഒറ്റ ഫലമാ ആത്മാവിന്റെ സിംഗുലറോ ഉപയോഗിച്ചേക്കുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, പിന്നെ സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും എല്ലാം അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണ്. അപ്പൊ ആ ഒരു ഫലം, ആത്മാവിന്റെ ഫലം അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങളെന്ന് നമ്മൾ പറയുന്ന 9 ഫലങ്ങൾ, അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒറ്റ ഫലമെന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ, സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, ബാക്കിയെല്ലാം അതിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നോളും. യേശു ക്രിസ്തു പഠിപ്പിച്ച അത്രേ പഠിപ്പിച്ചുള്ളൂ, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അതാണ് കുരിശിന്റെ അനുഭവം, സ്വർഗത്തിലേക്കൊരു താഴെ നിൽക്കുന്ന കാല് തല സ്വർഗത്തിലേക്ക് ഉയരുന്നു, രണ്ട് കാര്യങ്ങൾ സമൂഹത്തിലേക്ക് വിരിച്ചു പിടിക്കുന്നു. സ്വർഗത്തിലേക്കുള്ളത് ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം. അപ്പോൾ നിന്റെ കരങ്ങൾ ഇങ്ങനെ ശൃംഗി ചെയ്ത് ചുരുങ്ങിയിരിക്കത്തില്ല. വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയതുപോലെ നിന്റെ കരങ്ങൾ സ്ട്രെച്ച് പുറത്തോട്ട് നീളും. അതാ കുരിശിന്റെ മറ്റേ ഒരു കണ്ണം, എന്താ നിന്റെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങൾ നീളും. ഇതെല്ലാം സ്നേഹം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും പറയാം, വേദപുസ്തകം ഇടിച്ചു പിഴിഞ്ഞ് ചാറെടുത്താലും രണ്ട് തുള്ളിയെ താഴോട്ട് വീഴുള്ളൂ, സ്നേഹം. സ്നേഹം രണ്ട് കാര്യമുള്ളൂ, അത് നമ്മൾ അതിൽ നിറയുക എന്നുള്ളതാണ്. അതാണ് ആ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്. അപ്പൊ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ അന്ന് ശിഷ്യന്മാർ കാത്തിരുന്നതിനെ അനുസ്മരിക്കുന്നതോടൊപ്പം അതിനേക്കാളും അതിനോടൊപ്പവും ശ്രേഷ്ഠമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ട കാര്യം എന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ, സ്നേഹമെന്ന ആത്യന്തികമായ ഫലത്തെ പുറപ്പെടുവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ ദിവസങ്ങളിൽ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, നമ്മുടെ ക്ലർജി കോൺഫറൻസ് ഒക്കെ നടന്ന സമയത്ത് ഹ്യൂസ്റ്റണിൽ നമ്മുടെ അരമനയൊക്കെ പോയി കാണാനായിട്ടൊക്കെ ഇടയായി. എന്തും മനോഹരാന്നറിയാവോ, ദൈവം തന്ന ഒരു വലിയ വരദാനം. നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ശ്രേഷ്ഠമായ മകുടമായ ഒരു ഉദാഹരണം. ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൃപ എത്രയുണ്ടെന്ന് ഞാൻ ഓർത്തുപോയി അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. അവിടെ ഞങ്ങള് എല്ലാ പള്ളികളിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ അവിടെ ഉണ്ടായിരുന്നു, അല്ല അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എത്ര ശ്രേഷ്ഠമായിട്ടാ ദൈവം ഈ സഭയിൽ നിന്നും കരുതുന്നതെന്ന് ഒരു എളിയ, ഏറ്റവും ചെറിയൊരു ശുശ്രൂഷ എന്നുള്ള രീതിയിൽ, എന്നാൽ ഏറെ അഭിമാനത്തോടെ ഓർത്തുപോയി. അഭിയന്യ തിരുമേനിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിസ്സർഗമായ സംഗതിയാണ്. 100 ഏക്കർ സ്ഥലവും അതിന്റെ നടുവിൽ ശ്രേഷ്ഠമായ ഒരിടവും. നമുക്കിനി ഒരു ഓർത്തഡോക്സ് വില്ലേജ് എന്നുള്ള വലിയൊരു പ്ലാനിലേക്ക് പോവുകയാണ്. പക്ഷെ തുടക്കം ആരാധനയോടുകൂടി വേണം. ആ ആരാധനയ്ക്ക് വേണ്ടി ഒരു ചാപ്പൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വനിതാ സമാജ അംഗങ്ങള് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നറിയാം. എങ്കിലും ശ്രേഷ്ഠമായിട്ട് ഇത് പ്രാർത്ഥനയിൽ നിങ്ങൾ വെക്കുക. സാമ്പത്തികമൊക്കെ നമുക്ക് ഉണ്ടാവും, നമ്മുടെ ആൾക്കാരൊക്കെ ഇതിന് സഹകരിക്കും. അതിനുള്ള ചാനൽ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ഏത് വഴിയിലൂടെ അങ്ങോട്ട് നമ്മുടെ ധനപരമായ കാര്യങ്ങൾ എത്തണമെന്നുള്ളതിനുള്ളൊരു ക്രമീകരണം നമ്മൾ ചെയ്താൽ, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സെന്ററിനെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിച്ച് അമേരിക്കയിൽ നമ്മുടെ ഈ ഭദ്രാസനവും ശ്രേഷ്ഠമായിട്ടുള്ള നിലയിൽ ദൈവനാമോഹത്തിന് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള നല്ലൊരിടമാത്, ദൈവം കരുതുന്ന വലിയൊരിടമാത് കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എനിക്ക് വേറൊരു സന്തോഷമുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മനോജ് അവിടെ ഉണ്ടായിരുന്നു. മനോജിനെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ നമ്മുടെ ഈ ടെലികോൺഫറൻസ് മുഴുവൻ എത്ര വർഷമായിട്ട് അദ്ദേഹം ക്രമീകരിക്കുക. എനിക്ക് വലിയ സന്തോഷം തോന്നി കേട്ടോ, വളരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ അഭിനന്ദന വാക്കുകൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം നാസായില് അവിടെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാ ടെലികോൺഫറൻസിൻ്റെ സമയമാകുമ്പോൾ അദ്ദേഹം ഓടി വരും, 2 മണിക്കൂറത്തേക്ക് ഇവിടെ വന്ന് ഈ കാര്യത്തിന് വേണ്ടി ജോലി സ്ഥലത്തു നിന്ന് ഓടി വരുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നു എന്ന് കരുതി. ഇപ്പം എനിക്ക് അഭിമാനം കൊണ്ട് മനസ്സ് നിറയുന്നുണ്ട്. മനോജിനെ, കുടുംബത്തെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുക. എല്ലാ കൃപ, എത്ര പേരാ നമ്മുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്, എത്രയോ പേരാ എത്ര ആത്മാർത്ഥമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതിനോട് ഒരു പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറഞ്ഞ് ഉള്ള ശുശ്രൂഷകൾ ഈ സഭയ്ക്ക് വേണ്ടി നടക്കുന്നു. ദൈവം ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ തീർച്ചയായിട്ടും നമ്മുടെ സഭയിലൂടെ ഒന്ന് ഉയർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവകൃപ അനവധി നിരവധിയായിട്ട് എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോജെ, ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് വാക്കുകൾക്ക് അതീതമാണ്. ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിലും എളിയ വാക്കുകളിലൂടെ ഞങ്ങളുടെ സ്നേഹം പ്രത്യേകമായിട്ട് മനോജിനോട് അറിയിക്കുകയും ചെയ്യും. ഈ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചില്ല. പെട്ടെന്ന് നമുക്ക് മുൻപിലേക്ക് പഠിച്ചു പോകാം. എന്റെ ചിന്ത ഇരിക്കുന്നത് ഒന്ന് പത്രോസ് 4-ാം അധ്യായം നമ്മൾ തുടങ്ങി 6 വാക്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നുള്ളതാ. എന്തായാലും ആ ഒരു ചിന്തയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്നുള്ളതാ. പത്രോസ് ലീഹ അന്ന് പീഡന കാലഘട്ടത്തിലിരുന്ന് ജനങ്ങളോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പഴയ കാലത്തെ വിജാതീയ നിലവാരമൊന്നും ഇനി തുടരരുത്. പ്ലീസ് ഗീവ് അപ്പ് പേഗൻ ഹാബിറ്റ്സ് എന്നുള്ളത് ഓർപ്പിച്ചിട്ട് യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ ഇനി ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന്. പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു, ഒഴിഞ്ഞിരിക്കണമേ എന്ന റിക്വസ്റ്റ് അല്ല, നിങ്ങൾ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യാനിയായി തീർന്നാൽ വിട്ടൊഴിഞ്ഞിരിക്കുക, പിന്നെയും പാപം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. അപ്പൊ ഇനിയും അതിനുവേണ്ടി യേശു ക്രിസ്തു കാൽവരി കുരിശേ കയറാനൊന്നും വരത്തില്ല. ഇനി ന്യായവിധിയേ ഉള്ളൂ, അതെപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം കേട്ടോ. ഇനി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മറ്റൊരു കുരിശുമരണമൊന്നുമില്ല, ഇനി ന്യായവിധിയേ ഉള്ളൂ. നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞതാ, വീണ്ടെടുക്കപ്പെട്ടവരാ നമ്മള്. ഇനി എല്ലാ തോന്നിയാസം കാണിച്ചിട്ട് തന്നെ വീണ്ടെടുത്തു എന്നും പറഞ്ഞ് നിൽക്കരുത്. ഇനി ന്യായവിധിയേ ഉള്ളൂ. അതിനെപ്പറ്റി ഒരു പേടി നമ്മുടെ മനസ്സിൽ വേണം എന്ന പത്രോസ് ഓർപ്പിക്കുക. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചും കൊണ്ട് കാലം പോക്കിയത് മതി എന്ന് ശക്തമായ പ്രബോധനം പത്രോസ് ലീഹ നൽകുകയാണ്. ദുർനടപ്പിന്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു. അതായത് നിങ്ങളുടെ ഈ കൂടെ നടക്കുന്ന ഗാങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവര് നിങ്ങള് അവരുടെ കൂട്ടത്തിൽ ഈ ദുർനടപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നില്ലെങ്കിൽ അവർ ദൂഷിക്കും. ഓ, അവനൊരു പരിശുദ്ധൻ, അവളൊരു പരിശുദ്ധ വന്നേക്കുന്നു, അവളിപ്പോ നൂലെ കെട്ടി ഇറങ്ങി വന്ന എന്നൊക്കെ പറയും. അതുകൊണ്ട് അവർ ദുഷിക്കുന്നു. എന്നാൽ 5-ാം വാക്യത്തിൽ പറയുക, ജീവികളെയും മരിച്ചവരെയും. മലയാളത്തിന്റെ തർജ്ജമയിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ജീവികളെയും മരിച്ചവരെയും എന്നൊന്നുമല്ല, ജീവനുള്ളവരെയും മരിച്ചവരെയും എന്നാ. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ്. They will give an account to him who is ready to judge the living and the dead എന്ന to judge the living and the dead. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും. ജീവികളെ മരിച്ചവരെയെന്ന് പറഞ്ഞാൽ ജീവികളെന്ന് പറയുമ്പോൾ ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടാ തോന്നും പശുവിനെ ആടിനെ മാടിനെ ഒക്കെ. അങ്ങനെയൊന്നും അവർക്കൊന്നും ന്യായവിധിയൊന്നുമില്ല. ജീവനോടിരിക്കുന്നവർക്കും മനുഷ്യർക്കാണ് ന്യായവിധി ഉള്ളത്. അപ്പൊ ജീവനോടിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ന്യായവിധി ഉണ്ടെന്നുള്ളതാണ് ഈ മലയാളത്തിന്റെ തർജ്ജിമയുടെ മറ്റൊരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോ ജീവനോടിരിച്ചാലും വാങ്ങിപ്പോയാലും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മള് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള ഓർമ്മ പൗലോസ് ലീഹായി നമുക്ക് നൽകുന്നുണ്ടല്ലോ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 10 എന്ന് വായിക്കോ.
അവനെ ഇരിക്കുമ്പോൾ സ്ഥിരം നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാവുന്നു.
അതാ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ജീവനോട് ചെന്നാലും വാങ്ങിപ്പോയാലും ന്യായവിധിയുണ്ട് നമുക്ക്. ഇത് എന്നിട്ട് പറയാം 6-ാം വാക്യത്തിൽ പറയുക, ആ കണക്ക് നമ്മൾ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പറയാം 6-ാം വാക്യം, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ എന്ന് പറയുക. അപ്പം മരിച്ചുപോയവരോട് പോലും പോയി സുവിശേഷം അറിയിച്ചു. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂങ്ങാമോളികളായിട്ടും ശൂന്യതയും ഒന്നും ഇല്ലായ്മയും പിന്നെ ഇങ്ങനെ ഒന്നും അറിയാൻ മേല കിടക്കുമൊന്നുമല്ല. അവരോട് സുവിശേഷം അറിയിച്ചു. അവരെന്തിനു വേണ്ടിയാ, നിങ്ങൾ ജീവിച്ചിരുന്നപ്പോ ശരീരത്തിലിരുന്നപ്പോ ചെയ്തതിന് നിങ്ങൾ ന്യായം വിധിക്കപ്പെടും, ശരീരത്തിലിരുന്നപ്പോ ചെയ്തതിന് ന്യായം വിധിക്കപ്പെടും ശരീരത്തിൽ. എന്നാൽ ആത്മാവിലോ ആത്മാവിൽ നിങ്ങൾ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ അതിൽ നിന്നൊരു വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ദൈവം സാധ്യമാക്കി തരും എന്ന് പറയുക. യേശുക്രിസ്തു ചെയ്ത ആ റിഡംഷൻ വർക്ക് എന്ന് പറയുന്ന കംപ്ലീറ്റ് ആ കേട്ടോ, ഒരു ഹോളിസ്റ്റിക് റിഡംഷൻ ആ കർത്താവ് നടത്തിയത്. ഈ ജീവനോട് ഇരിക്കുന്ന ആൾക്കാരോട് മാത്രം ഇവിടെ കുറെ സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ട് മരിച്ചു അങ്ങനെ ഇവർക്ക് മാത്രമെന്നല്ല, അതിനു മുമ്പേ ആ കാലഘട്ടത്തിനും ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചേർന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിനു മുമ്പേ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെയും കൂടെ വീണ്ടെടുത്തു, അതാ കംപ്ലീറ്റ് ആ റിഡംഷൻ. സഹോദരൻ ശവക്കുഴി കാണാതെ അവന്റെ ആത്മാവിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആർക്ക് കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിച്ചതിന് ഉത്തരമായിരുന്നു യേശു ക്രിസ്തു, എനിക്ക് കഴിയുമെന്ന് കർത്താവ് പറഞ്ഞു. ആർക്ക് കഴിയും എന്ന് ദാവീദ് ചോദിച്ചു, എനിക്ക് കഴിയും എന്ന് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം കണ്ടെത്തി, ക്രിസ്തുവിൽ അത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ യേശു ക്രിസ്തു ആ ന്യായവിധി നടത്തുമ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടും, ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അതുകൊണ്ട് ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തിൽ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്നുള്ളത് ശക്തമായിട്ട് പത്രോസ് ലീഹായിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവീയതെന്ന് വായിക്കാമോ?
എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും, സകലത്തിന് മുമ്പേ തമ്മിൽ ഇഷ്ടസ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു, ദുരുവുറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കും. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഒരുത്തർ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തർ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ.
വളരെ മനോഹരമായ ചില വാക്യങ്ങളാണ്. എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, എല്ലാത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ബി ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്നുള്ളൊരു പ്രബോധനം നൽകുകയാണ്. ഉത്തമ കാര്യസ്ഥന്മാരായിട്ടിരിക്കുക, നല്ല നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുവാനുള്ള പത്രോസിന്റെ വിശ്വാസികളോടുള്ള പ്രബോധനമാണ് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇവിടെ പറയുന്ന 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാം. 1, എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, എല്ലാത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെയും തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ഈ വാക്യം നിൽക്കുന്നത്. ഈ എല്ലാത്തിനും അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ആണ്, പറൂസിയ, കർത്താവിന്റെ 2-ാമത്തെ വരവാണ്. അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവിടെ പ്രധാനം. അപ്പൊ കർത്താവിൽ നിന്ന് നേരിട്ട് ലോകാവസാനത്തെ കുറിച്ച് കേട്ട ആളായിരുന്നു പത്രോസ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് കർത്താവിന്റെ ഉപദേശങ്ങളുടെ സ്വാധീനം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. എല്ലാത്തിനും അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് പത്രോസ് ലീഹ പറയുമ്പോൾ നമുക്കറിയാം, അതായത് സുവിശേഷം 23-24 വാക്യങ്ങളിൽ അന്ത്യ കാലഘട്ടത്തെ പറ്റിയുള്ള കർത്താവിന്റെ പ്രബോധനമൊക്കെ കൂടെ നിന്ന് കേട്ടയാളാണ് ഈ ശിഷ്യന്മാരിൽ ഏറ്റവും മൂപ്പനായ, ഏറ്റവും മൂപ്പുള്ളവനായ എൽഡറായ പത്രോസ്. തലവനാണ്, ശിഷ്യന്മാരുടെ തലവനായിട്ടെന്ന് പ്രവർത്തിച്ചിരുന്നയാളാ പത്രോസ്. അതുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം കേട്ടിരുന്നു. അതന്നെയല്ല, ഈ 3 പേരുടെ ഗണം ഏറ്റവും സ്നേഹിച്ചിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും എന്ന ശിഷ്യഗണത്തിലും പ്രമുഖ സ്ഥാനമായിരുന്നു പത്രോസ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ആ പത്രോസ് കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചുള്ള ചിന്തയാണ് ഇവിടെ പ്രധാനം. 2-ാമത് പത്രോസ് ഇവിടെ പറയുന്ന കാര്യം, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ, സകലത്തിനും മുമ്പേ തമ്മിൽ ഉച്ച സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോ നല്ല സ്റ്റുവേർഡ്സ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് പത്രോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഇത് സ്വർഗത്തിനു വേണ്ടിയുള്ള നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ ഈ ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് പ്രിപ്പയർ ഫോർ ഹെവൻ ബൈ സെർവിങ് എന്നുള്ളതാണ്. സ്വർഗത്തിനു വേണ്ടി ഒരുങ്ങുക, ബി ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്ന് ഞാൻ ഒരു തലക്കെട്ട് പറഞ്ഞു. അതോട് ചേർന്ന് വരുന്ന കാര്യം പ്രിപ്പയർ ഫോർ ഹെവൻ ബൈ സെർവിങ്. അപ്പോ പത്രോസ് ലീഹ ഓർപ്പിക്കുന്ന 3 കാര്യങ്ങൾ, 1, പ്രാർത്ഥനയിൽ ഉച്ചരിക്കുക എന്നുള്ള കാര്യം, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാ ആകിയാൽ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയുള്ളവരെന്നാ ഉപയോഗിച്ചേക്കുന്നത്? സുബോധമുള്ളവരെന്നാ. സുബോധമുള്ളവരെന്നാ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വല്ല ബോധമുണ്ടോ നമുക്ക്? സുബോധം പോട്ടെ, എന്തെങ്കിലും ഒരു ബോധമുണ്ടോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ? അപ്പൊ ഈ രാവിലെയും വൈകിട്ടും കൊട്ടയ്ക്ക കുറയ്ക്കും, രാവിലെ പ്രാർത്ഥിക്കാറേ ഇല്ല. പിന്നെ ഷിഫ്റ്റും ഒക്കെ ആയത് കാരണം നമുക്ക് പ്രാർത്ഥനയും ഒരു പ്രശ്നമല്ല. എന്താ പറയുക, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക. നല്ല ബോധ്യത്തോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കി കുറച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തതയോടും ഏകാഗ്രചിന്തയോടും കൂടി ചെയ്യണമെന്ന് സുബോധം നമുക്കുണ്ടായിരിക്കണം. പിന്നെ നിർമ്മദരും ആയിരിക്കുമെന്ന് ഓർപ്പിക്കുക, പ്രാർത്ഥനയിൽ മുഴുകുക, അതിനുവേണ്ടിയുള്ള ഒരു തീക്ഷ്ണത നമുക്കുണ്ടാകുക എന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് പരസ്പരം ഉച്ച സ്നേഹമുള്ളവരായിരിക്കും, സകലത്തിനും മുമ്പേ തമ്മിൽ ഉച്ച സ്നേഹമുള്ളവരായിരിക്കും. അപ്പൊ പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം കൂടിയാണ് പത്രോസ് പറയുന്നത്. പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. സ്നേഹത്തെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോഴും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. പരസ്പരം ഉച്ച സ്നേഹിക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുക, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ സ്നേഹിക്കുക. ഇത് ഈ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായ ഒരു കാര്യമൊന്നും അല്ല കേട്ടോ. അത് നാട്ടിലായിരുന്നപ്പോ എത്ര നിഷ്കളങ്കമായ സ്നേഹം നമ്മൾ പറയത്തില്ലേ, എത്രയോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എത്രയോ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിച്ചാലും നമ്മൾ നമുക്ക് എവിടെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ചരണപ്പെടുമ്പോൾ ഈ ആർട്ടിഫിഷ്യൽ അല്ല, ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും പേരൻസിനോടും ഇൻലോസിനോടും ഒക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു സ്നേഹമല്ല കേട്ടോ. നമ്മൾ ഈ മറ്റൊരു സംസ്കൃതിയിൽ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നാട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് അവരോട് നമ്മൾ അകന്നിരിക്കാറുണ്ട് പലപ്പോഴും. അത് പേരൻസ് ആവാം, നമ്മുടെ പേരൻസ് ആവാം, ഇൻലോസ് ആവാം, പ്രായമുള്ളവരാവാം, അല്ലെ നമ്മുടെ ഓൺ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ആവാം. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാറുണ്ട് പലപ്പോഴും. നമ്മളുടെ അത്രയും വലിയ ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളും ഒന്നും നാട്ടിലറിയാൻ മേലാത്തതുകൊണ്ട് ആരാദ്യം ഫോൺ ചെയ്തു, എത്ര നേരം ഫോൺ ചെയ്ത്, അങ്ങോട്ട് വിളിച്ചായിരുന്നു, മിസ്ഡ് കോൾ ഇട്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും പാവം പിടിച്ചവർക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് സ്നേഹത്തിൽ വിള്ളൽ വരുന്നത് ഫോർമാലിറ്റീസ് കൂടുമ്പോഴാണ്. അതുകൊണ്ട് ഈ ഫോർമാലിറ്റീസ് ഒഴിവാക്കുക, സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുക. ഫോർമാലിറ്റീസൊക്കെ സ്നേഹത്തിൽ നിന്ന് മാറ്റുക. അതാ അഗാപ്പെ എന്ന് പറയുന്ന ദൈവസ്നേഹം, അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ ദ ലവ് ഓഫ് ഗോഡ് ഇൻ മാൻ കൈൻഡ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യന് വേണ്ടിയുള്ള ദൈവസ്നേഹം, തമ്മിൽ ഉച്ച സ്നേഹം ഉള്ളവരായിരിക്കുക, അഗാപ്പെ ഉള്ളവരായിരിക്കുക. സ്നേഹം എന്ത് ചെയ്യുന്നു? പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. നമ്മളുടെ പാപങ്ങളുടെ കാഠിന്യം നീങ്ങുവാൻ തക്ക വേണം എത്ര പാപം ചെയ്യുന്നു അതിന്റെ ഇരട്ടി തുടർന്ന് പാപം ചെയ്യാതെ തുടർന്ന് സ്നേഹിക്കുക എന്ന് പറയുക. സ്നേഹിക്കുക, തുടർന്ന് സ്നേഹിക്കുക, ഇരട്ടി സ്നേഹിക്കുക. പാപം എങ്ങനെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്ന പാപം നീക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയാ? ഇനിയുള്ള ജീവിതത്തിൽ ഇരട്ടി സ്നേഹം കൊടുക്കുക, അതിനേക്കാൾ ഉപരി സ്നേഹം കൊടുക്കുക. എത്രമാത്രം സീമകളില്ലാതെ, അതിരില്ലാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറയുക. പിന്നെ മൂന്നാമത് പറയുന്ന കാര്യം, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കണ്ടു, പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. മൂന്നാമത് പറയുന്ന കാര്യം എന്നാ, പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ എന്നുള്ള കാര്യമാണ്. അന്യോന്യം സൽക്കരിക്കുക എന്ന് പറയുക, അന്യോന്യം സൽക്കരിക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. എനിക്ക് തോന്നുന്നു അത് ഈ അമേരിക്കൻ കൾച്ചറിലുള്ള വലിയൊരു പ്രശ്നമാണ്. നിനക്ക് വല്ലതും കഴിക്കാൻ വേണോ? എനിക്ക് ഒരു ചപ്പാത്തി വേണം. അപ്പോൾ ഒരു ചപ്പാത്തി കൊടുത്തു. ഒരു ചപ്പാത്തി ചോദിച്ചാൽ ഒരു ചപ്പാത്തി കിട്ടും. എനിക്ക് വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ തീർന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ ശീലിച്ചേക്കുന്നതന്നെ, നമ്മൾ വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും മറ്റുള്ളവർ നിർബന്ധിച്ച് നമ്മളെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലേ. രണ്ടു വശങ്ങളും അതിനുണ്ട്. തുറന്നു പറയുന്നതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, നേരെ വാ നേരെ പോ എന്നുള്ളൊരു ജീവിതശൈലിയൊക്കെ നല്ലതാണ്. എങ്കിലും മറ്റുള്ളവരുടെ അവർ പറയുന്ന വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുന്നതിലുപരി നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു രീതിയും കൂടിയാണ്. എത്ര നിറഞ്ഞിരുന്നാലും ഒരു ഉരുളയും കൂടി കഴിക്കാൻ നിർബന്ധിക്കുന്ന ഭാര്യയുടെയും മാതാവിന്റെയും ഒക്കെ ചിത്രം നമ്മുടെ മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതല്ലേ. അവിടെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്നേഹം ഇങ്ങനെ ഒഴുകുന്ന വികാരങ്ങൾക്കൊരിക്കലും ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ തടയണ കെട്ടി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല. ഒരു വികാരങ്ങളും ഒഴുകുന്ന വികാരങ്ങൾക്ക് ഒരിക്കലും നമുക്ക് തടയണ കെട്ടി നിർത്താനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സ്കെയില് വെച്ചിട്ടൊന്നും അളക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സൽക്കാരം എന്ന് പറയുന്ന ഒരു കാര്യം അത് ആദിമസഭയിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവര് അഗാപ്പെ മീൽ തന്നെ കഴിക്കുമായിരുന്നു. സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് അവര് അഗാപ്പെ മീൽ കഴിക്കുന്നത്. സ്നേഹ ഭോജനം, ലവ് ഫീസ്റ്റ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഇടവുകളിലൊക്കെ പോട്ട്ലക്ക എന്നാണ് നമ്മൾ ലവ് ഫീസ്റ്റ് ഒക്കെ മാറി പോട്ട്ലക്ക. നീ സാമ്പാർ കൊണ്ടുവരണം, ഞാൻ അവിയൽ കൊണ്ടുവരാം, ഞാൻ ഇറച്ചി കൊണ്ടുവരാം, ഇറച്ചി കൊണ്ടുവരുന്ന ഞാൻ എന്നും ഇറച്ചി കൊണ്ടുവരും, അല്ലാത്ത മോര് ഞാൻ മാമോര് മാത്രം കൊണ്ടുവരാം, ഞാൻ എന്നും പപ്പടം ഞാൻ കൊണ്ടുവന്നോളാം, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അത് അത് ആ ലവ് അങ്ങനെയുള്ളൊരു കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാൻ, സാപ്പാടൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോകും, പ്രശ്നം ഉണ്ടാക്കാനേ ഉപകരിക്കാറുള്ളൂ. അതിനേക്കാൾ നിറഞ്ഞു കവിഞ്ഞ സ്നേഹത്തിൽ നിന്ന് ഉള്ള സൽക്കാരം എന്നുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. പിന്നെ പറയുന്ന കാര്യം എന്താണ്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, ക്ഷമിക്കണം, പത്താം വാക്യത്തിൽ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ എന്ന് പറയുക. ഈ കാര്യങ്ങൾ നല്ല ഗൃഹവിചാരകന്മാർ ഇരിക്കാൻ പറയുന്നു കേട്ടോ ഇവിടെ. ഇവിടെ ബി ഗുഡ് ഫെയ്ത്ത്ഫുൾ സ്റ്റുവേർഡ്സ് എന്നുള്ള കാര്യമാണ്, കർത്താവിന്റെ ഗൃഹവിചാരകന്മാരായിട്ടിരിക്കുക, ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായിട്ടിരിക്കുക. അതുകൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നാലാമത് പറയുന്നത് ശുശ്രൂഷ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഈ ഗലാത്തി ലേഖനം 5:13 വാക്യം ഒന്ന് വായിക്കാമോ? Galatians 5:30.
സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി.
സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യം സേവനം, ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കാര്യം സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന. അപ്പൊ സ്റ്റെം എന്ന് പറയുന്ന സ്നേഹമാണ് കേട്ടോ, ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്നേഹമാണ്, ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന ആ സ്നേഹത്തിൽ നിന്നാ പിന്നെ എല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്ന കാര്യം പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, സൽക്കരിക്കുക, ശുശ്രൂഷിക്കുക, നാല് കാര്യങ്ങൾ ഇവിടെ പത്രോസ് നമ്മളെ ഓർപ്പിക്കുകയാണ് 10 വരെയുള്ള വാക്യങ്ങളിൽ. ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ദൈവകൃപ ദൈവനമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള 11 വാക്യത്തിൽ പറയുന്നത് ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവുമാകട്ടെ. എല്ലാത്തിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത് ആമേൻ എന്ന് പത്രോസിലൂടെ ദൈവനമ്പുരാൻ പറയുക. ഈ ദൈവത്തിന്റെ കൃപ വിവിധമായ, 10 വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി എന്ന് പറയുന്നുണ്ട്. ഈ വിവിധങ്ങളായ ദൈവകൃപകള് 6 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. 6 മുതൽ Romans 12:6 onwards.
ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം
നിർവ്യാജവും
ആയിരിക്കട്ടെ.
ആയിരിക്കട്ടെ, സ്നേഹം നിർവ്യാജവുമായിരിക്കട്ടെ. അപ്പോ ആലോചിച്ച് നോക്കിയേ, ഇവിടെ പറയുന്ന വിവിധ ദൈവകൃപകളെ പറ്റി പറയും, വിവിധ കൃപകളെ പറ്റി പറയുന്നതായ ഭാഗമാണ് 12 അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ വരം, ആത്മാവിന്റെ വരമുണ്ടല്ലേ, ആ വരം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം ചെയ്യുക, ഭരിക്കുക, കരുണ ചെയ്യുക, എന്നിട്ട് ഇത് ഇതിനെ പറ്റി എല്ലാം പറഞ്ഞിട്ട് പറയുന്ന കാര്യം സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്നും ഓർപ്പിക്കുക. അപ്പം വിവിധങ്ങളായ ദൈവകൃപകളും വരങ്ങളും, കൃപകളും വരങ്ങളും, കൃപയിലൂടെ വരങ്ങൾ, വരങ്ങൾ ദൈവകൃപയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പാട്ടിൽ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരു നീ വളർന്നിടുവാൻ എന്ന് പാടാറുണ്ടല്ലേ. അപ്പോ കൃപകളും വരങ്ങളും ഉണ്ട്. ആ വിവിധ വരങ്ങൾ എന്തിനു വേണ്ടിയാ? ഇങ്ങനെ പലർക്കും പല കൃപകളും വരങ്ങളും ഒക്കെ ഉണ്ട്. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും വെവ്വേറെ വരങ്ങളുണ്ട്. ഈ വരദാനങ്ങളെല്ലാം സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയാ. ക്രിസ്ത്യാനികള് ഈ ദൃശ്യമായി കൃപ, കൃപ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് അല്ലേ. കൃപ എന്ന് പറയുന്നതിന്റെ ഓണർഷിപ്പ് നമുക്കില്ല. വി ആർ ഓൺലി വി ഗോട്ട് നോ ഓണർഷിപ്പ് ഓഫ് ദി ഗ്രേസസ്. നമുക്ക് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. വി ആർ ഓൺലി സ്റ്റുവേർഡ്സ് എന്നുള്ള അല്ലെ, ട്രസ്റ്റ് വർത്തീസ്, നമ്മൾ കാര്യസ്ഥന്മാർ മാത്രമാണ്. അതിനാൽ ഉടമസ്ഥൻ മറ്റൊരാളാ. ഈ കൃപയായിട്ട് നമ്മളെ വരങ്ങൾ ഏൽപ്പിക്കുന്നതിന്റെ ഉടമസ്ഥൻ മറ്റൊരാളാ. അതാരാ? ദൈവമാ. ആ ദൈവം ഏൽപ്പിക്കുന്ന കൃപകളാണ് നമ്മളിലുള്ള വരങ്ങൾ. അത് പഠിപ്പിക്കാനും പ്രബോധിപ്പിക്കാനും പ്രവചിക്കാനും ഉപദേശിക്കാനും ഒക്കെയുള്ള പല വരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. എല്ലാം സ്നേഹത്തിലൂന്നിയായിരിക്കണം എന്നുള്ളത് ഓർപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ എല്ലാത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കാനും ബാധ്യസ്ഥരാണെന്നുള്ളൊരു ബോധ്യം ഗൃഹവിചാരകന്മാർ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ടവരാണെന്നുള്ള ഈ വചനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവുമാകട്ടെ. എല്ലാത്തിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേനെന്ന് പതിനൊന്നാം വാക്യത്തിൽ പറയുക. ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ പ്രസംഗിക്കുക, ശുശ്രൂഷിക്കുക എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത്. പ്രസംഗിക്കുക, ശുശ്രൂഷിക്കുക. ഈ സഭാപ്രവർത്തനത്തിന്റെ രണ്ട് വശങ്ങളായത്, സഭയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, പ്രസംഗം നടക്കുന്നുണ്ട്. ആ പ്രസംഗത്തിലൂടെയാണ് പ്രബോധനം ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. രണ്ട്, ശുശ്രൂഷ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഡൂയിങ് തിയോളജി എന്നുള്ളതാണ്. പ്രായോഗിക ദൈവശാസ്ത്രം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. വർത്തമാനം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നിൽക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്പൊ സഭാപ്രവർത്തനത്തിന്റെ രണ്ട് വശങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വചന ശുശ്രൂഷയും സേവന മഹാത്മ്യവും. ഇവിടെ 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 ഈ ഈ ഈ പ്രസംഗം എന്ന്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോകിയ എന്നുള്ള വാക്കാണ്. ലോകിയ എന്ന ഈ അതിന്റെ റൂട്ട് വേർഡിന് ദേവന്മാരിൽ നിന്ന് ലഭിക്കുന്ന പ്രസംഗം എന്നൊരർത്ഥമുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസംഗം, പ്രസംഗം എന്നൊരു അർത്ഥമുണ്ട് ലോകിയ എന്നുള്ളത്. ഈ യേശു ക്രൈസ്തവ ചിന്തയിൽ ലോകിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം എന്നുള്ളതാണ് നമുക്കറിയാം. ലോകിയ എന്ന് പറഞ്ഞാൽ തിരുവചനം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സെക്കുലർ വേൾഡില് ലോകിയ എന്നുള്ള വാക്ക് എല്ലാത്തിനോടും ചേർന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ബയോളജി, സോഷ്യോളജി, അങ്ങനെയുള്ള ധാരാളം ഓളജീസ് ഉണ്ട്, ഓളജീസ് ധാരാളമുണ്ട്. ആ ലോകിയ എന്നുള്ള വാക്ക് അവിടെയും വരുന്നുണ്ട്. ശാസ്ത്രം, അറിവ് എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നതെങ്കിൽ, ക്രിസ്ത്യാനിറ്റിയിൽ ലോകിയ എന്നുള്ളത് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനം എന്നുള്ള അർത്ഥത്തിലാണ്. യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ ലോകിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനം. യേശു ക്രിസ്തുവിനെ തന്നെ ലോഗോസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അങ്ങനെയാണ്, ലോഗോസ് ആയിട്ടാണ് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്ന, എന്താ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായിരുന്നു, വേർഡ് ഈസ് ഗോഡ് എന്നുള്ള അർത്ഥമാണ്. ഇപ്പോഴും അത് ഈസ് വാസ് എന്നുള്ളത് മാത്രമല്ല, ഈസ് വേർഡ് ഈസ് ഗോഡ്, വചനം ദൈവമാണ്, വചനം ദൈവമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഏതൊരു പ്രസംഗത്തിന്റെയും അന്തസത്ത ഒരു മാനുഷികമായ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമായിട്ടാണെന്നുള്ളതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പിന്നീടുള്ളത് ശുശ്രൂഷ. ശുശ്രൂഷയുടെ കാര്യത്തില് ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്ന അനുസരിച്ച് മറ്റുള്ളവരുടെ ആവശ്യത്തിന് എന്നുള്ളൊരു തത്വത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആ ഒരു പ്രാപ്തിക്കൊത്തവണ്ണം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ. പലപ്പോഴും നമ്മൾക്ക് കുറ്റബോധം വരുത്തുന്ന ഒരു കാര്യമാണ്, എനിക്ക് കഴിവുണ്ടായിരുന്നിട്ടും മറ്റുള്ള അർഹരായിരിക്കുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല എന്ന് എന്റെ മനസാക്ഷിയൊക്കെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. നമുക്ക് ചെയ്യാൻ ആ സമയം, സന്ദർഭം, സാഹചര്യം അനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം തികഞ്ഞിട്ട് ആരെയും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റത്തില്ല, ഒരു ശുശ്രൂഷ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സാമ്പത്തികം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, വെറുതെ മനസ്സ് തകർന്നിരിക്കുന്നവന് ഒരു നല്ലൊരു വാക്ക്, സദൃശവാക്യങ്ങൾ പറയുന്ന പോലെ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്നാണ്. അപ്പോ നമ്മുടെ മനസ്സ് തകർന്നിരിക്കുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളോട്, ഞാൻ രോഗിയായിട്ടൊരു ആഴ്ച കുർബാനയല്ലാതെ ആശുപത്രി കിടക്കയിലായിരുന്നു. ആ സമയത്ത് നേരത്തെയാ ഈ ചെറിയ പനി വന്നിട്ട്, ചെറിയ പനിയല്ല ചിക്കൻഗുനിയ ഒക്കെ വന്ന സമയത്താ. ഇപ്പോഴും എന്റെ അടുത്ത് വന്നിരുന്ന രോഗിയായിട്ടിരുന്നപ്പോ എന്നെ എന്റെ അടുത്ത് വന്നു പോയവരുടെ എല്ലാം ലിസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണാപ്പാടം പറയാം. അതാ ഒരു ഒരു ആവശ്യത്തിൽ വന്ന് സഹകരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ ആ അവരെ നമ്മുടെ ശുശ്രൂഷ ആവശ്യമായിരിക്കുന്ന അതാ, അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കണമെന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട്, ഇപ്പൊ പ്രസംഗമാണെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട്, അതാ ലോകിയ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത്. ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം, അതാ ദൈവം നമുക്ക് പല കഴിവുകളും, ഓരോരുത്തർക്കും ഓരോ പ്രാപ്തിയാണ് തന്നേക്കുന്നത്. ചിലർക്ക് ഒരു താലന്ത്, ചിലർക്ക് രണ്ട് താലന്ത്, ചിലർക്ക് അഞ്ച് താലന്ത്. നമുക്കിപ്പോ എല്ലാവരും ടാറ്റായും ബിർളായും ഒന്നും ആകാനൊന്നും പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടേതായ പ്രാധാന്യമുണ്ട് കേട്ടോ. നമ്മൾ വി ആർ യുണീക്ക് എന്നുള്ളത് എപ്പോഴും പറഞ്ഞു, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് ദൈവത്തിന് ഈ ലോകത്തിൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു പ്രാപ്തി ദൈവം തന്നിട്ടുണ്ട്. ആ പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെന്ന് വളരെ ശ്രേഷ്ഠമായൊരാശയം പത്രോസിലൂടെ ദൈവം നമ്മളോട് അരുളി ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോഴും എല്ലാത്തിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കുവാനുള്ളത് ആമേൻ എന്ന് പറഞ്ഞ് പതിനൊന്നാം വാക്യം അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും, പ്രസംഗത്തിന്റെയും ശുശ്രൂഷയുടെ ഉദ്ദേശം ദൈവനാമ മഹത്വമായിരിക്കണമെന്ന് ഓർപ്പിക്കുക. പ്രസംഗിച്ചാലും ശുശ്രൂഷ ചെയ്താലും ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യേണ്ടതെന്നാണ് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൽപ്പിക്കുന്നത്. പന്ത്രണ്ട് മുതലുള്ള വാക്യം വായിക്കാവോ, പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ വായിക്കാവോ.
പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അതിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂട്ടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം കേടുവാഴി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവർത്തിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ വിശ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പല കാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മൗത്തപ്പെടുത്തി അത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താവും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താവും? അതുകൊണ്ട് ദൈവേശ പ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ക്രിസ്താവിങ്കിൽ ഭരമേൽപ്പിക്കട്ടെ.
അതെ, പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നതായ കാര്യം നമ്മുടെ ഈ സഫറിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളൊരു ആശയമാണ്. ക്രിസ്തുവിനോടൊത്ത് സഹിക്കുക, സഫറിംഗ് വിത്ത് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിനോട് ചേർന്ന കഷ്ടാനുഭവം, യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള കഷ്ടാനുഭവം. എന്തുകൊണ്ടാണ് ഈ കഷ്ടത 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 എന്നുള്ള പൗലോസും പത്രോസും എല്ലാം ഓർപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് പശ്ചാത്തലം അറിയാമല്ലോ അല്ലേ. ആ ക്രിസ്ത്യാനിയ സഭ ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ധാരാളം പേഴ്സിക്യൂഷൻസ് ഇവർ കേൾക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് നീറോയുടെ കാലഘട്ടത്തിലൊക്കെ മതപീഡനങ്ങൾ ഏറ്റവും ഭയാനകമായിട്ടിരുന്നൊരു സമയമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് പത്രോസ് എഴുതുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അഗ്നിശോധന, ഈ അഗ്നിശോധന എന്നുള്ള അഗ്നിപരീക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിലും അന്ന് നമ്മൾ തന്നെ അഗ്നിശോധനയിലോ, നമ്മൾ തീക്കാത്തോടെയല്ലോ നമ്മൾ നടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ പറയും അത് വലിയ തീയായിരുന്നു, തീച്ചുളയിലൂടെ ഞാൻ പോകുന്നതെന്നൊക്കെ പറയും. വേറൊരുത്തന്റെ കേൾക്കുമ്പം പറയൂ അത്രയും വലിയ തീച്ചുളയൊന്നും എനിക്കില്ലെന്ന് പറയും അല്ലേ. പക്ഷേ ഈ ലിറ്ററലി ഈ പറയുന്ന കാലഘട്ടത്തിൽ, പത്രോസ് ഇതെഴുതുന്ന കാലഘട്ടത്തിൽ ഈ വിശ്വാസികൾ മുഴുവൻ നീറോയുടെ മതപീഡനത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു അഗ്നികുണ്ഠത്തിലേക്ക് എറിയുക. എന്റെ അപ്പനെയും അമ്മയെ എന്റെ കുഞ്ഞിനെയും എന്നെ തന്നെയും ഓരോ ദിവസങ്ങളായിട്ട് അഗ്നികുണ്ഠത്തിൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ വെന്ത് ചാകുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുക. മനസ്സിലായി? അത്ര തീക്ഷ്ണമായ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന വിശ്വാസികളോടാണ് പത്രോസ് പ്രബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നോക്കൂ, ഇത്രയേറെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ഈ കാര്യങ്ങളൊക്കെ എഴുതി ശക്തിപ്പെടുത്തുവാൻ, ഇത്ര പ്രതിസന്ധികളുടെ നടുവിൽ തങ്ങളുടെ ജീവനെ ഹോമിച്ചിട്ടോ ക്രിസ്തീയതയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഈ സുവിശേഷം കേൾക്കുവാൻ തക്കെ വണ്ണം നമ്മുടെ പിതാക്കന്മാരെയൊക്കെ നമ്മൾ നന്ദിയോടെ ഓർക്കണം. എത്രയോ പേരെന്തെല്ലാം കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ജീവനെ ഹോമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നൽകിയത്. സഭ ഒരു സഭാപിതാവ് പറഞ്ഞിരിക്കുന്ന പോലെ സഹദേന്മാരുടെ ശരീരം വളമായും അവരുടെ രക്തം വെള്ളമായും വീണിട്ടാണ് ഈ സഭ വൃക്ഷം വളർന്ന് പന്തലിച്ചു നിൽക്കുന്നതെന്ന് പറയുന്നത് പോലെ സഹദേന്മാരുടെ രക്തസാക്ഷികളുടെ അഗ്നികുണ്ഠത്തിൽ വീണവരുടെ ശരീരം വളമായും അവരുടെ രക്തം വെള്ളമായും തീർന്നിട്ടാണ് ഈ സഭ നിലനിൽക്കുന്നതെന്ന് ഓർക്കുമ്പോ പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം, നന്ദിയോടെ ഓർക്കണം. അവരെ പത്രോസ്ലിഹ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടവരെ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയെ, മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട മക്കളെ പത്രോസ്ലിഹ ശക്തിപ്പെടുത്തിയിട്ട് പറയുക, പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത് എന്ന് ഓർപ്പിക്കുക. 14:14 പത്രോസ് ഓർപ്പിച്ചായിരുന്നല്ലോ, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സന്ദേശമാണ് നൽകിയതെന്ന് ഓർത്തു നോക്കിയേ. അപ്പോ കഷ്ടതകൾ സഹിക്കുക, ലിറ്ററലി അവർ കഷ്ടത സഹിക്കുക. ഇനി അത് കൂടാതെ പൊതുവെയുള്ള യഹൂദന്മാരുടെ ഒരു വിശ്വാസം യുഗാന്ത്യം എന്ന് പറയുന്നത് എസ്കറ്റോളജി യുഗാന്ത്യം. ആ യുഗാന്ത്യത്തിന് മുമ്പ് വിശ്വാസികള് ഒരു ട്രിബുലേഷനിലൂടെ പോകണം, കഷ്ടത സഹിക്കണം എന്നുള്ളത് യഹൂദ ചിന്തയിലും ഉണ്ട്. പഴയ നിയമത്തിലെ ചില വാക്യങ്ങള് ഈ അഗ്നിശോധന അഗ്നിപരീക്ഷണം എന്നുള്ള ഒരു ആശയമാണ് ഞാനിപ്പോ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഗ്നിശോധനയെ പറ്റി ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പഴയ ചിന്താഗതിയിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് 2-3 കാര്യം ഞാൻ പറയാം. സങ്കീർത്തനം 66:10
ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊരി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊരി കഴിച്ചിരിക്കുന്നു.
കണ്ടോ, നീ ഞങ്ങളെ പരീക്ഷിച്ചു. വെള്ളി ഊതി കഴിക്കുക, എവിടെയാ വെള്ളി ഊതി കഴിക്കുന്നേ? അഗ്നിയിലല്ലേ? വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. ഇനിയും വായിക്കണ്ട, ഞാൻ ആ വാക്യം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. സക്കരിയാവ് 13:9 സക്കരിയാവ് 13:9 മൂന്നിലൊരംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ഞാൻ അവരെ ഊതി കഴിക്കും. എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവർ എന്റെ ജനം എന്ന് പറയുകയും ചെയ്യും. യഹോവ എന്റെ ദൈവം എന്ന് അവരും പറയും. അപ്പോ അവിടെ അവിടെയും പറയുന്നതാ, മൂന്നിലൊരംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ഞാൻ അവരെ ഊതി കഴിക്കും എന്ന് പറയുക. സക്കരിയാവ് 13:9 മലാഖി 3:3 നമ്മൾ വായിക്കുന്നുണ്ട്. മലാഖി 3:3 അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവ്യാപുത്രന്മാരെ ശുദ്ധീകരിക്കും എന്ന് വായിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഈ ശുദ്ധീകരണമെല്ലാം അഗ്നിശോധനയെങ്കിലൂടെ നടക്കുമെന്നുള്ളത് പഴയ ചിന്താഗതിയായിരുന്നു. അതിപ്പം ദേ ഇവർക്ക് പ്രത്യക്ഷമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കൾ പരീക്ഷിക്കപ്പെടുന്നത് ഒരു അപൂർവ കാര്യമല്ല എന്ന് പത്രോസ് എഴുതുന്നുണ്ട്. നമ്മൾ ഈ എബ്രായ ലേഖനത്തിലും 11-ാം അധ്യായത്തിൽ വായിച്ചതായിരുന്നു അല്ലേ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിട്ട് പറയുന്നതായ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? 38-ാം വാക്യം എബ്രായർ 11:38
പാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഒഴിഞ്ഞു വരഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല.
ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് പറയുക. അപ്പൊ അവർക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. രണ്ട് വാക്യങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. യിരെമ്യാവ് 12:5 നമ്മൾ വായിക്കുന്നുണ്ട്. യിരെമ്യാവ് 12:5 വായിക്കുന്നുണ്ട്, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടെങ്ങനെ മത്സരിച്ചോടും, സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായിരിക്കുന്നു, പക്ഷെ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമായത് യിരെമ്യാവ് 12:5. കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടെങ്ങനെ മത്സരിച്ചോടും. അത് നിങ്ങൾ അതിശയിച്ചു പോകരുതെന്ന് പറയുക. ഇപ്പൊ നിങ്ങൾ കാലാളുകളോടുകൂടിയുള്ള ഓട്ടവാ. ഇനി നിങ്ങൾക്ക് ഓട്ടമുള്ളത് യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കാലാളുകളുണ്ട്, കുതിരപ്പുറത്ത് വരുന്നവരുണ്ട്, ആനകളുണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യുന്ന കാലാളുകളോടുകൂടി ഓടുക, എന്നിട്ട് നിങ്ങൾ ക്ഷീണിച്ചു പോവുകയാണെങ്കിൽ ഇനിയും വരുന്നത് കുതിരകളോട് മത്സരിച്ചോടണം. നോക്കൂ, ഇപ്പോഴത്തെ ചെറിയ പീഡനങ്ങളിൽ തളർന്നു പോകാതെ ഇതിലും വലിയവ വരുമ്പോ തളർന്നു പോകരുത്, ബലപ്പെടണം ബലപ്പെടണം എന്ന് ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 5:3 Romans 5:3 Romans 5:3 വായിക്കുന്നത്, ആകയാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് വെച്ച് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, കഷ്ടതകളിൽ പ്രശംസിപ്പാൻ തക്കവണ്ണം സാധിക്കണം. അപ്പൊ ലോകം യോഗ്യമല്ല, നീതിമാന്മാരുടെ ഉപദ്രവിക്കപ്പെടുക, നീതിമാന്മാരുടെ ഉപദ്രവം കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഒരു അപൂർവ കാര്യമല്ല. ആ കാരണത്താൽ നമുക്ക് ശക്തിപ്പെടണം. യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. ലോകം നമുക്ക് യോഗ്യമല്ല എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനീക്കെന്തിനായി സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഇപ്പൊ ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയണം. നീതി നിമിത്തം എന്തെല്ലാം കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ പോകേണ്ടി വന്നാലും നമ്മൾ തളർന്നു പോകരുത്. അനേക പ്രതിസന്ധികൾ, എനിക്ക് എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു സന്ദേശം കൂടെ ഞാനങ്ങ് പറഞ്ഞോട്ടെ. ആർക്കെങ്കിലും ഇത് ഇന്ന് ഒരു ആശ്വാസത്തിന്റെ വചനമായിട്ട് ദൈവം തരുന്നതായിരിക്കും, ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുക. ജോസഫിന്റെ ജീവിതത്തിൽ അനേക പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. പൊത്തീഫറിന്റെ ഭാര്യ അവനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ട് അവൻ എന്നെ പിടിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ജയിലിലടച്ചു. നിങ്ങൾക്കറിയാം സംഭവങ്ങളൊക്കെ, നിങ്ങൾക്കറിയാം. ജോസഫ് ഒരിടത്തും പോയി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയൊന്നുമില്ല. ഞാൻ അവളെ തൊട്ടുപോലുമില്ല കേട്ടോ, എനിക്കറിയാൻ മേല കേട്ടോ എന്നും ജോസഫ് പറയാൻ പോയില്ല. ഒരു നീതീകരണവും നടത്താനായിട്ട് പോയില്ല. ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നുകൊണ്ട് അവിടുന്ന് സ്വപ്നവ്യാഖ്യാനം ഉണ്ടായി. അവിടുന്ന് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഫ്രം പിറ്റ് ടു പ്രിസൺ ദെൻ ടു പാലസ്. കുഴിയിൽ നിന്ന് ജയിലിലേക്ക് അവൻ വന്നു, ജയിലിൽ നിന്ന് പാലസിലേക്ക് അവൻ വന്നു. അല്ലേ, ആലോചിച്ച് നോക്കിയേ, ദൈവനമ്പുരാൻ കൊടുത്ത ഒരു അനുഗ്രഹം ജോസഫിന്. ആ ഫറവോയുടെ മന്ത്രിപദത്തിലേക്ക് വന്നു. ഫറവോ അവനെ ഫറവോയുടെ രഥത്തിൽ കയറ്റി ഇരുത്തിയിട്ട് പറഞ്ഞു, ഈജിപ്ത് മുഴുവൻ മിസ്രയീം മുഴുവൻ ഇവന്റെ മുമ്പിൽ വന്ന് കുമ്പിടണം. അങ്ങനെ കുമ്പിട്ട അവസരത്തിൽ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു, ആ പൊത്തീഫറിന്റെ ഭാര്യയും ഇവന്റെ മുമ്പിൽ വന്ന് കുമ്പിട്ടു. നോക്കൂ പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും നമുക്കൊന്ന് ഗസ് ചെയ്ത് മനസ്സിലാക്കാവുന്ന കാര്യമല്ല ഉള്ളോ? ഇന്ന് നീതി നിമിത്തം പീഡിപ്പിക്കപ്പെട്ട ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാം തലകുനിക്കുന്ന ഒരു സമയമുണ്ട്. എല്ലാം നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു സമയമുണ്ട്. സന്തോഷത്തോടായിരിക്കാൻ തക്കവണ്ണം പത്രോസിനോട് ചേർന്ന് ബലഹീനനായ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചോട്ടെ. പത്രോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുതെന്ന് ഓർപ്പിക്കുക. എന്താ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളു. നമുക്ക് സന്തോഷം ഉണ്ടാകണമെന്ന് പറയുക. ഏത് കഷ്ടങ്ങൾക്കാ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. കാരണം എന്താ, യേശു ക്രിസ്തുവിന് സഹനത്തിൽ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉല്ലസിച്ച് ആനന്ദിപ്പാനായിട്ടുള്ള ഒരു ദിവസമുണ്ടെന്ന് ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് നമുക്കറിയാം. ഈ കഷ്ടത ഉണ്ടായത് പാപം മൂലം ഉണ്ടായിട്ടുള്ളത്. ആ കഷ്ടത ഉൽപ്പത്തി പുസ്തകം 3:16 വായിക്കണമെന്നില്ല. 3:16 പാപം മൂലമാണ് മനുഷ്യന് കഷ്ടവും ഗർഭധാരണവും ഒക്കെ മനുഷ്യന് വെച്ചതും പാപം മൂലം ഉണ്ടായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ എല്ലാ മനുഷ്യരും പാപികളായിരിക്കുന്നിടത്തോളം കാലം കഷ്ടതയിലും എല്ലാവർക്കും പങ്കുണ്ടെന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു നിഷ്കളങ്കനാണ്. ആ യേശു ക്രിസ്തുവിന്റെ കഷ്ടതയുടെ അടിസ്ഥാനം നീതിയാണ് എന്ന് പത്രോസ് പറയുന്നുണ്ട്. 3:18 നമ്മൾ വായിക്കുന്നുണ്ട്. 3:18 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷയേറ്റു, ആത്മാവ് ജീവിക്കപ്പെട്ടു. അല്ലേ, അപ്പൊ നീതി നിമിത്തമാണ്. യേശുവിന്റെ കഷ്ടാനുഭവത്തിന്റെ അടിസ്ഥാനം നീതിയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടതയും മരണവും വഴി മാമോദി ഉണ്ടായതും മാമോദീസയിലൂടെ നമുക്ക് നമ്മൾ പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്യുന്നത് അതിലാ. നീതിമാന്റെ പീഡാനുഭവം, നീതിമാന്റെ പീഡാനുഭവം. അതുകൊണ്ട് നമുക്കും ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ അവർ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു നിമിത്തം നിന്ന് സഹിക്കേണ്ടി വരുമ്പോൾ ഒരു വലിയ അനുഗ്രഹീതാവസ്ഥയാണെന്ന് ഉറപ്പിക്കുക. നമ്മൾ പലപ്പോഴും ചോദിക്കും, ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ ഈ കുറ്റങ്ങളും പ്രയാസങ്ങളും. അതെ, നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ മണ്ണും മനസ്സും അറിയാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ ഒരിക്കലും അറിയാതെ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ വലിച്ചഴക്കപ്പെട്ടു എന്ന് വരും. ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ആ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നതുകൊണ്ട് അടിയേൽക്കേണ്ടി വന്നാൽ അത് ക്രിസ്തുവിന്റെ കഷ്ടതയിലുള്ള പങ്കാളിത്തമാണെന്നുള്ളത് അന്നത്തെ ജനങ്ങളെ ലിറ്ററലി പത്രോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ്ലിഹായും ഈ കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. കൊലോസിയർ 1:24 നമ്മൾ വായിക്കുന്നത്, കൊലോസിയൻസ് ചാപ്റ്റർ 1:24 വായിക്കാമോ? കൊലോസിയൻസ് ചാപ്റ്റർ നമ്പർ 1:24.
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
പൗലോസും പറഞ്ഞു അല്ലേ, പൗലോസും പറഞ്ഞു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പൊ പൗലോസ് തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല. പീഡനങ്ങളേറ്റത്, പലവട്ടം പട്ടിണി, ഉറക്കളപ്പ്, കള്ളന്മാരുള്ള ആപത്ത്, കടലുള്ള ആപത്ത്, ഇങ്ങനെ ധാരാളം പീഡനങ്ങളെ പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളതാണെന്ന് ഉള്ള അഭിമാനം പൗലോസിന് ഉണ്ടാവുകയാണ്. യേശു ക്രിസ്തു കഷ്ടത്തിന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞാനിപ്പോ എന്റെ ശരീരത്തിൽ അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുകയാണെന്ന് പൗലോസും ഓർപ്പിക്കുക. അങ്ങനെ നമ്മുടെ കഷ്ടതകള്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ കഷ്ടതകള് ക്രിസ്തുവിന്റെ കഷ്ടതകളായിട്ട് തീരുന്ന അങ്ങനെയാ. മോശയുടെ ജീവിതവും നമ്മൾ കണ്ടതാ അല്ലെ? എബ്രായർ 11:24 വായിക്കാവോ? എബ്രായർ 11:24 ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത്, അതൊക്കെ ചോദ്യ ഉത്തരവൊക്കെ എഴുതിയതാ, എന്നാലും വായിച്ചു.
വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു.
ആ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്ത ആളുടെ 26-ാം വാക്യത്തിൽ വായിക്കുന്ന മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അതാ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോ നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ നിന്നയും പ്രയാസമൊക്കെ ഉണ്ടാവും. അതിനകത്ത് ഒരു പ്രധാന കാര്യം ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്, 15-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. പിന്നെ എങ്ങനെ വേണം? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. കൊലപാതകവും മോഷണവും ഒക്കെ തുടങ്ങിയിട്ടല്ല കേട്ടോ, കൊലപാതകവും കള്ളനോ മോഷണം ദുഷ്പ്രവൃത്തി ഇതൊക്കെ ചെയ്തിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം, നമ്മുടെ തെറ്റുകൾ കൊണ്ട് കഷ്ടത സഹിച്ചിട്ട് ഞാനങ്ങ് ഭയങ്കര കഷ്ടതാസഹനമാണെന്ന് പറയരുത്. അത് അടിയിട്ട് കുറവാ, അത് കിട്ടേണ്ടത് കിട്ടുമ്പം എന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിച്ചാൽ മതി. അങ്ങനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം, ഈ ദൈവത്തിന്റെ നാമം വൃഥ എടുക്കരുതെന്ന് പറയുമല്ലോ. ഒരു മോഷണത്തിന് പോവാന്ന് വെച്ചു, കപ്പം മോട്ടിക്കാനായിട്ട് പോകും, അല്ല തേങ്ങ മോട്ടിക്കാൻ പോകും. ഇപ്പൊ കപ്പയും തേങ്ങയും ഒന്നും മോട്ടിക്കാറില്ലെങ്കിലും ഞാൻ പഴയ ചരിത്രമൊക്കെ പറയുന്നതേ ഉള്ളൂ. അവൻ രാവിലെ യേശു ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന് മുന്നിൽ ഒരു മെഴുതിരി കത്തിച്ചിട്ട്, രാവിലെ അല്ല രാത്രിയിലായിരിക്കുമല്ലോ, രാത്രിയിൽ മോട്ടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് പറയും, എന്റെ കർത്താവേ ഇന്ന് വലിയ കപ്പ എനിക്ക് തരണേ, ഞാൻ ചെന്ന് ആദ്യമേ പിഴുതെടുക്കുന്ന മൂട് തന്നെ വലുതായിരിക്കണേ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം, ദൈവത്തിന്റെ നാമം വൃഥാ എടുത്തു, ഒരു പ്രയോജനം ഇല്ലാതെ എടുത്തു. അങ്ങനെ ഇവിടെ പത്രം സമർപ്പിക്കുക, നിങ്ങൾ കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പല കാര്യത്തിൽ ഇടപെടുന്നതിനായിട്ടുമല്ല. ചിലരുണ്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കയറി തലയിടും. ആവശ്യമുള്ളതിനൊട്ടും ആവശ്യമുള്ളതിന് ആവശ്യമില്ലാത്തതിന് തലയിടും, ആവശ്യമുള്ളതിനൊട്ടും മിണ്ടത്തും ഇല്ല. അപ്പോ അങ്ങനെ പല കാര്യത്തിൽ ഇടപെടുന്നതിനുമായിട്ടല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചു. അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ലിറ്ററലി മീനിങ്, അന്ന് നീറോയുടെ കാലത്ത് പീഡനം അനുഭവിക്കുന്ന ജനങ്ങളോട് പറയും, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കൂ, അങ്ങനെയെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ ആ ശ്രേഷ്ഠതയെ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുമെന്ന് 13-ാം വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്. ഇവിടെ 15-ാം വാക്യത്തിന്റെ ഒരു പൂർണ്ണത എന്നുള്ള രീതിയിലാണ് 13-ാം വാക്യത്തിൽ പറഞ്ഞത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രതിഷ്ഠയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുമെന്നുള്ളൊരു ആശയം. അപ്പൊ നമുക്ക് ഈ ആനന്ദിച്ച് ഉല്ലസിക്കുക എന്നുള്ളൊരു ആശയം ധാരാളം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 1:5 കാണുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു എന്നൊരു വാക്യം 2 കൊരിന്ത്യർ 1:5 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കഷ്ടപ്പാടിൽ പങ്കുള്ളവർ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. തേജസ്സിന്റെ പ്രത്യക്ഷത, ഈ തേജസ് എന്ന് പറയുന്ന ഒരു ആശയം, അത് 2-3 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെട്ടെന്ന് വയ്ക്കാം. തേജസ്, ഈ മനുഷ്യപുത്രൻ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന തേജസ്സിലാണെന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഓർപ്പിക്കുന്ന കാര്യമാണ്. ദാനിയേൽ 7:14 വായിക്കുന്നത്, ദാനിയേൽ 7:14 ശക്തിയും ആധിപത്യവും തേജസ്സും മനുഷ്യപുത്രനുണ്ട് എന്ന് ദാനിയേൽ 7:14 വായിക്കുന്നുണ്ട്. മർക്കോസ് 13:26 സെയിന്റ് മാർക്ക് ചാപ്റ്റർ 13:26 വായിക്കുന്നത് മനുഷ്യപുത്രൻ വലിയ ശക്തിയിലും തേജസ്സിലും വെളിപ്പെടുമെന്നുള്ളതാണ്. അപ്പോ മനുഷ്യപുത്രന്റെ ഈ തേജസ്സിന്റെ കാര്യം രണ്ടിടത്തും പറഞ്ഞിട്ടുണ്ട്, ദാനിയേൽ 7:14 മർക്കോസ് 13:26 നമ്മൾ വായിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അങ്ങേ ഞായറാഴ്ച വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ലൂക്കോസ് 24:26 സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 24:26 വായിച്ചേ.
ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു.
ആ അതാണ്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ മഹത്വത്തിലേക്ക് തേജസ്സിലേക്ക് കടക്കേണ്ടത്. 13:31 വായിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. റോമർ 8:7 റോമൻസ് ചാപ്റ്റർ 8:7 പൗലോസ് പറയുന്നു, നാം ദൈവത്തോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് പറയുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ഇതാണ്, നമുക്ക് കഷ്ടതയുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു തേജസ് നമുക്കുണ്ടെന്ന് ഓർപ്പിക്കുന്നു. അതിന് വളരെ മനോഹരമായ ഒരു വാക്യം ഇപ്പോൾ വായിച്ചേ, റോമർ ചാപ്റ്റർ നമ്പർ 8:7 നാം ദൈവത്തോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്ന് പറയുക. 2 കൊരിന്ത്യർ 4:17 വായിക്കുന്നുണ്ട്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് 2 കൊരിന്ത്യർ 4:17 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പുനരുദ്ധാനം ചെയ്ത്, ഇപ്പം നമ്മൾ സ്വർഗാരോഹണ പെരുന്നാള് ആഘോഷിച്ചല്ലോ, പുനരുദ്ധാനം ചെയ്ത് തേജസ് വരിച്ചു നിൽക്കുന്ന കർത്താവ് വിലാപ്പുറത്ത് കുന്തത്തിന്റെ പാടുണ്ട്, കൈകാലുകളിൽ ആണിപ്പഴുതുള്ളവൻ തന്നെയാ. അത് നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫേഷ്യൽ ചെയ്യുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള വിഷയം ഇതാ, യേശു ക്രിസ്തുവിന്റെ ആണിപ്പാട് അവിടെ ഉണ്ടായിരുന്നേ, ആണിപ്പാട് അവിടെ ഉണ്ടായിരുന്നു. അത് ഫേഷ്യൽ ചെയ്തൊന്നും വൃത്തിയാക്കിയൊന്നുമില്ല സ്വർഗാരോഹണത്തിന്റെ സമയത്ത്. കഷ്ടതയും പ്രയാസവും നിന്നെയും സഹിച്ചത് അതേപടി കർത്താവ് കാണിച്ചു. പണ്ട് എന്റെ മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യം, പണ്ട് അപ്പച്ചന്മാര് കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറയില്ല, കണ്ടോടാ ഞാൻ മമ്മട്ടിയും കൂന്താലിയും ഒക്കെ പിടിച്ച് എന്റെ തഴമ്പ് കണ്ടോ, നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതെന്ന് പറഞ്ഞാൽ ആ തഴമ്പ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഗ്ലിസറിൻ തേച്ചിട്ട് തഴമ്പ് ഇല്ലാതാക്കും. തഴമ്പ് കാണുന്നത് വലിയ പ്രയാസമാണ് നമ്മുടെ ഒരു പ്രശ്നം. നാട്ടുകാർ കണ്ടാ എന്നാ വിചാരിക്കും, ഭർത്താവിനും ഭാര്യയ്ക്കൊന്നും പ്രശ്നമല്ല, നാട്ടുകാരുടെ മുമ്പിലുള്ള നമ്മുടെ പ്രകടനമാണ് പ്രശ്നം. ഇവിടെ പുനരുദ്ധാനം ചെയ്ത കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ആ കഷ്ടതയും ആ പ്രയാസവും ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനപ്പുറമായൊരു തേജസ് പലപ്പോഴും നമ്മൾ ആണിപ്പാടുള്ള കാര്യങ്ങൾ കാണാതെ പോലും ആ തേജസ് ആ മഹത്വപ്രതിഷ്ഠതയുള്ള ക്രിസ്തുവിന്റെ ആ തേജസ്സാർന്ന പൊന്മുഖം നമ്മൾ കാണുമ്പോൾ സ്വർഗാരോഹണ പെരുന്നാളിൽ കർത്താവ് കൈ ഉയർത്തി അനുഗ്രഹിച്ചു നിൽക്കുന്ന സ്വർഗത്തിലേക്ക് കരയേറുന്ന കർത്താവിന്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ആണിപ്പാടുകളൊക്കെ നമ്മുടെ കണ്ണിൽ പെടാറില്ല, അതിനപ്പുറം ആ തേജസ്. പക്ഷേ കഷ്ടത അവിടെ ഉണ്ട് താനും അല്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതായ ഒരു കാര്യം കൂടിയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കയ്യും വിലാപ്പുറവും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം എന്നുള്ള ആശ്വാസ വചനങ്ങൾ പറയുന്നത് എന്നുള്ളത് ഓർപ്പിക്കുക. ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് 17-ാം വാക്യത്തിൽ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ സ്വരമേൽപ്പിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിക്കുമെന്നുള്ള ഒരു ശക്തമായ പ്രബോധനം കൂടി പത്രോസ് നൽകുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ ഇതേ ഒരു ആശയം കടപ്പുണ്ട്. യിരെമ്യാവ് 25:23 27-ാം വാക്യം വായിച്ചു, 23 മുതൽ വായിക്കണ്ട, 27 മുതൽ വായിച്ചാൽ മതി. യിരെമ്യാവ് 25:27 വായിച്ചേ. യിരെമ്യ ചാപ്റ്റർ 25:27 വായിച്ചു.
നീ അവരോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദ്ദിച്ചു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാതെ വണ്ണം വീഴുകയും, എന്നാൽ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിപ്പാൻ അവർക്ക് മനസ്സില്ല. ഞാൻ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിച്ചേ മതിയാകൂ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു, പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ? ശിക്ഷ കൂടാതെ പോകയില്ല. ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്.
കണ്ടോ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു. അപ്പൊ തുടക്കം എവിടുന്ന? നാമം വിളിക്കപ്പെട്ട നഗരത്തിൽ നിന്ന്, സയൺ, സിയോൻ, എരിശിലേം, എരിശിലേമിനാണ് നഗരത്തിലാണ് തുടക്കം. പിന്നെന്താ പറയുന്നേ? പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ? ശിക്ഷ കൂടാതെ പോകുകയില്ല. അവിടെ ന്യായവിധി തുടങ്ങുക, ശിക്ഷ തുടങ്ങുക. എന്നിട്ടോ, ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും. എവിടെ തുടങ്ങുന്ന? എവിടെ? ദൈവ നഗരത്തിലാ തുടങ്ങുന്നേ. പക്ഷേ അത് സകല ഭൂവാസികളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് പത്രോസ് ലീഹ പറയുന്നത്, നീ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്കും ഓർപ്പിക്കാനുള്ളത് ഇതേ ഉള്ളൂ. നേരത്തെ ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതായ കാര്യമാണ്, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട നാല് ചിന്തകൾ എന്തൊക്കെയാ? മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഈ നാല് കൂട്ടം കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അല്ലാതെ ഇവിടെ അമേരിക്കൻ വിസ അപ്രദേ ജോലികാര്യം, ഈ പ്രൊമോഷൻ, ഇതൊന്നുമല്ല നമ്മുടെ മനസ്സിലെ പ്രശ്നം. നമ്മുടെ പ്രശ്നം, നമുക്കൊരു മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ന്യായവിധിയാ ഇനിയുള്ള, ഇനിയും കുരിശിൽ തറപ്പും ഇനിയും കർത്താവ് കഴുമരം ചുമന്നുകൊണ്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല. ഇനി ന്യായവിധിയാ, അതിനെപ്പറ്റി ഒരു ഭയം വേണം. ന്യായവിധി, ഒന്നെങ്കിൽ സ്വർഗം, അതിന്റെ പ്രതിഫലമായിട്ട് ഒന്നെങ്കിൽ സ്വർഗം ഇല്ലെങ്കിൽ നരകം, ഈ നാല് കൂട്ടം കാര്യങ്ങൾ മനസ്സിൽ വേണം. അതുകൊണ്ട് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? പച്ച മരത്തോട് ഇങ്ങനെയാണ്, ഉണക്ക മരത്തോട് എന്താണെന്ന് ചോദിക്കുന്ന പോലെ. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ തരമേൽപ്പിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ, ചുമ്മാതെ കള്ളനും കൊലപാതകനുമായിട്ടല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ തരമേൽപ്പിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. അതിന് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്രഷ്ടാവ് എന്നുള്ള മലയാള വാക്കും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നു. സ്രഷ്ടാവ് എന്ന് പറയും, സൃഷ്ടാവ് സൃഷ്ടി എന്ന് പറയും. പക്ഷെ സ്ര എഴുതുന്നത് സ്രഷ്ടാവ് എഴുതുമ്പോ, അതിന്റെ കർത്താവിന്റെ കാര്യം എഴുതുമ്പോ സബ്ജക്ട് എഴുതുന്ന സമയത്ത് സ്ര എന്നാ ഉപയോഗിക്കുന്നത്, സ്രഷ്ടാവ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുന്നു. ഈ ഒരു അനുഗ്രഹത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കാത്തിരുന്ന, കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും അതിനപ്പുറമായിട്ടുള്ള ഒരു തേജസ്സിന്റെ നിത്യഘനം, ഉല്ലസിച്ച് ആനന്ദിക്കുന്ന സന്തോഷം, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് നമുക്കുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു, ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനായ, എപ്പോഴും നമ്മൾ ഓർക്കുന്നതായ കാര്യം രണ്ടാം വരവ്, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കും. എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുണ്ടോ? പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസ്കൃതവാസം കൂട്ടാനും ഞങ്ങളെല്ലാവരുടെ മേലും MMVS എല്ലാ പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ സഭയുടെ മേലും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭദ്രാസനത്തോടും, ഞങ്ങൾ ഓരോരുത്തരുടെ ഇടവകയോടും, ഞങ്ങളുടെ കുടുംബങ്ങളോടും, വലം കൈകൊണ്ട് ഇടം കൈകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
താങ്ക് യു.